ഈ രാജ്യത്തെ ദൈവജനം പ്രസംഗിപ്പാൻ കർത്താവ് തന്നെ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം വന്ദനം. വളരെ വിലപ്പെട്ട സമയമാണ് നമുക്കുള്ളത്. അതിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയുമായി യേശു ദീർഘ മണിക്കൂറുകൾ സംസാരിക്കുന്നു. 1-ാമത്തെ ചിന്ത, 1-ാമത്തെ ദൂത്, നിനക്ക് സമയമുണ്ടെങ്കിൽ യേശുവിനും സമയമുണ്ടാവും. ഒന്നുകൂടെ പറയാം, ഞാനും നിങ്ങളെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സമയമില്ല, സമയമില്ല, സമയമില്ല. എന്നാൽ ഞാൻ യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ യേശുവിന് വളരെ സമയമുണ്ട്. അപ്പോൾ ഞാനൊരു പാഠം പഠിച്ചു, കർത്താവിനോട് മാത്രം സമയമില്ലെന്ന് ആരും പറയരുത്. പ്രാർത്ഥിക്കാൻ സമയമില്ല, വേദോസം വായിക്കാൻ സമയമില്ല, യോഗത്തിന് പോകാൻ സമയമില്ലെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടി, ദൈവം നിങ്ങൾക്ക് സമയം ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ വിഷമിക്കും. മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ഒരുപാട് ബിസി ആകരുത്, ദൈവത്തെക്കാളും ബിസി ആകരുത് മനുഷ്യൻ. അപ്പൊ ദൈവം നിനക്ക് തിരക്ക് കുറയ്ക്കും. മനസ്സിലായില്ലെങ്കിൽ വ്യാഖ്യാനിക്കാം, ജോലി അങ്ങ് പോകും. ഇപ്പൊ സമയമാവുമല്ലോ, ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ, കിട്ടും. സമയം ഉണ്ടാക്കാൻ വേറെയും പണികളുണ്ട്. ഒരു മനുഷ്യനോട് സുവിശേഷം പറയാൻ പല പ്രാവശ്യം ഒരു സുവിശേഷകൻ മെനെ കിട്ടും. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്ന് പാസ്സായി. അതൊക്കെ സമയമുള്ളവരോട് പറ, എനിക്ക് ഒട്ട് സമയമില്ല. അങ്ങനെ ഇരിക്കാൻ മനുഷ്യൻ സൈക്കിളിൽ നിന്ന് വീണു. പറ്റിയത് എന്തൊക്കെയാണെന്ന് ഞാൻ പൊതുവെ പറയുന്നില്ല, നല്ലോണം പറ്റി. ഒരു 3-4 മാസം വീട്ടിലിരിക്കേണ്ടി വന്നു. പുള്ളി ഒരാളെ പറഞ്ഞു വിട്ടു, ആ ഉപദേശിയോട് വരാൻ പറ ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ദൈവത്തോട് മാത്രം നാം തിരക്കാണെന്ന് പറയരുത്. ഇന്ന് രാത്രി അത് വെറുതെ ഒന്നും പറയല്ല, അതിനകത്തും ദൂതുണ്ട്. വളരെ നാളുകളായി പ്രാർത്ഥനയ്ക്ക് സമയമില്ലാത്തവരും വചനം ധ്യാനിക്കാൻ സമയമില്ലാത്തവരും ഹൃദയത്തിൽ കുറിക്കട്ടെ, ദൈവം നിനക്ക് സമയം ഉണ്ടാക്കി തരാൻ പോകുന്നു. കർത്താവിന് സമയമുണ്ട്, കർത്താവിന് സമയമുണ്ട്. യേശു ക്രൂസൈഡുകളിൽ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ വ്യക്തികളോട് സംസാരിക്കാൻ സമയമെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ 10,000 പേരോട് പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് 12 പേരോട് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബുക്കാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് 21-ാം അധ്യായമുണ്ട്. 21-ാം അധ്യായത്തിൽ നേർ പകുതി എത്രയാ? 10.5. 11-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ യേശു പബ്ലിക്കിനോടൊന്നും സംസാരിക്കുന്നില്ല. 12-ാമത്തെ അധ്യായം മുതൽ 12 പേരോടാ സംസാരിക്കുന്നത്. 12-ാമത്തെ അധ്യായം മുതൽ 12 പേരോടാ സംസാരിക്കുന്നത്. അപ്പോൾ യേശു ഗഹനമേറിയ വിഷയങ്ങൾ, ഗൌരവമേറിയ വിഷയങ്ങൾ കുറച്ചുപേരോടാ സംസാരിച്ചത്. കാരണം കുറച്ചുപേരോട് പറഞ്ഞാൽ മോഹം കാണാൻ പറ്റും, അവരുടെ കണ്ണി നോക്കി കാര്യം പറയാൻ പറ്റും. കണ്ണി നോക്കി പറയാവുന്ന ഒരു കാര്യമാണ് സുവിശേഷം. എന്നാൽ രാഷ്ട്രീയം കണ്ണി നോക്കി പറയാൻ നോക്കിയല്ല, 12-അടി പൊക്കമുള്ള പുൾപ്പിറ്റ നിന്ന് പറയാൻ നോക്കുള്ളൂ. സുവിശേഷം സ്റ്റേജിൽ നിന്ന് പറയുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം, തോളത്ത് കൈവച്ചുകൊണ്ട് പറയാം. യേശുവിന്റെ സന്ദേശം വ്യക്തിപരമായി പറയാൻ കൊള്ളാവുന്നതാണ്. കാരണം ഗ്യാരണ്ടിയുള്ള ഒരു മെസ്സേജാണ് ഗോസ്പൽ. അത് പറയുന്നയാൾക്ക് മരണം വരെയും പറയാം, ഒരിക്കലും വാക്കുമാറാതെ പറയാൻ കൊള്ളാവുന്ന ഒരു മെസ്സേജേ ഉള്ളൂ, അത് ഗോസ്പലാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് യേശു വ്യക്തികളോട് സംസാരിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടു, വ്യക്തികളോട് സംസാരിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടു. അത് വലിയവരോടും ചെറിയവരോടും സംസാരിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടു. 3-ാമത്തെ അധ്യായത്തിൽ സമൂഹത്തിലെ ഒരു VIP യോടെ സംസാരിച്ചു. 4-ാമത്തെ അധ്യായത്തിൽ സമൂഹത്തിലെ ഒരു എന്തോ പറയുക, തീരെ താന്നയാളോടെ സംസാരിച്ചു. സ്തോത്രം. 3-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു. ആ വ്യക്തി സമൂഹത്തിലെ VVIP ആണ്. അയാളോട്ട് മോശ ആളല്ല. അയാളോട് സംസാരിക്കാൻ യേശു സമയമെടുത്തു. 4-ാം അധ്യായത്തിൽ ഒരു പാവപ്പെട്ട, എന്താ പറയാ, ഉഴപ്പ്, വളരെ തരംതാണ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ യേശു സമയമെടുത്തു. നിന്റെ നിലവാരം കർത്താവിന് പ്രശ്നമല്ല. നിനക്ക് സമയമുണ്ടെങ്കിൽ അവന് നിന്നോട് സംസാരിക്കാൻ സമയമുണ്ട്. ഞാൻ 1-ാമത്തെ ദൂതിൽ ഒന്നുകൂടെ നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ അവന് നിന്നോട് സംസാരിക്കാൻ സമയമുണ്ട്. സ്തോത്രം. നിന്നേക്കാൾ തിരക്ക് കുറഞ്ഞവനാണ് കർത്താവ്. എനിക്ക് ബിസിയാണെന്ന് നീ പറഞ്ഞ വാക്ക് ഇന്ന് രാത്രി തിരുത്തി പറ. കർത്താവെ, എനിക്ക് സമയമുണ്ട്, എന്നോട് സംസാരിക്കണമെന്ന് പറ. കർത്താവെ, എനിക്ക് സമയമുണ്ട്, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ യോഗം കഴിഞ്ഞു പോകുമ്പോൾ വീട്ടിൽ ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയാ. അതെ, കർത്താവ് തിരക്ക് കുറഞ്ഞവനാ. ഈ കൺവെൻഷൻ പ്രസംഗത്തിന്റെ ഒക്കെ തുടങ്ങിയ കാലങ്ങളിൽ ഒരു 10-15 കൊല്ലം മുമ്പ് ബിസിയാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ കർത്താവിനോട് പറഞ്ഞു, അത് വെറും മണ്ടത്തരമാണ്, ബിസി ആകരുത്. നീ അങ്ങനെ ബിസി ആകരുത്. മാർത്തയെ മറിയേയും രണ്ടുപേരെയും കുറിച്ച് ഞാൻ പഠിച്ചു. അത് രണ്ട് മിനിസ്ട്രിയായിട്ട് ഞാൻ പഠിച്ചു. ഒന്ന് മാർത്താസ് മിനിസ്ട്രി, 2 മറിയാസ് മിനിസ്ട്രി. മാർത്ത വളരെ ബിസിയാ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി. കർത്താവിനോടൊരു വാക്ക് മിണ്ടാൻ നേരെയല്ല, കർത്താവിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മറിയ കർത്താവിനോട് അടുക്കൽ ഇരിക്കുക. മാർത്ത ഇങ്ങനെ പണത് വർക്ക് ചെയ്ത് കർത്താവിന് വേണ്ടിയാ കേട്ടോ, കർത്താവിന് വേണ്ടിയാ, ഷൈൻ ചെയ്യാനല്ല, കർത്താവിന് വേണ്ടിയാ. വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ കോ വർക്കറോട് പിടങ്ങി. കോ വർക്കറുടെ പേര് മറിയ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ കർത്താവിനോടും പിടങ്ങി. നീ ആർക്കു വേണ്ടിയ മാർത്തയെ കഷ്ടപ്പെട്ടത്? സ്തോത്രം. ഇത് എനിക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കർത്താവിൽ നിന്ന് അകന്നിട്ടുള്ള കർത്തൃഭക്തി, കർത്തൃവേല അപകടം ഉണ്ടാക്കും. നിന്റെ തിരക്കിൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നീ ദൈവശബ്ദം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ ഒരുപാട് ബിസിയാകുന്നതിൽ ദൈവം താല്പര്യപ്പെടുന്നില്ല. നീ ദൈവശബ്ദം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ തിരക്കെല്ലാം എവിടെയൊക്കെ അവസാനിക്കും? എന്ത് നേടും? എന്താണ് ഇതിന്റെ ഫൈനൽ? എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടുത്തെ ലക്ഷപ്രഭു, ഇവിടുത്തെ ലക്ഷം വെട്ടി പാർക്കുന്നവരും ഒരുപോലെ ആയിത്തീരുന്ന ഒരു സമയമുണ്ട്. അത് മരണമാണ്. നിങ്ങൾ ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം വെറും മായയാണ്. നമ്മുടെ കണ്ണു തുറന്നാൽ നല്ലതാണ്. യേശുവിന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അതിനുവേണ്ടി യേശു മനഃപൂർവ്വമായി ആ വഴിക്ക് പോയി. വാക്യം 4:1 ഈ അധ്യായം മുഴുവൻ നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കാൻ പോവുകയാണ്. പക്ഷെ വായിക്കാൻ നേരമില്ല. സമയത്തിന്റെ കണക്ക് നമ്മുടെ കണക്ക് പ്രകാരം കൂട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 അവരുടെ പ്രഭാതം 1 ആരംഭിക്കുന്നു. 6 സമയത്ത് കിണറിന്റെ കരയിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 വേണമെങ്കിൽ മാർജിൻ എഴുതിയിട്ടോണം. 6 നേരം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 6 അല്ല, ഉച്ചയ്ക്ക് 12 യേശു വെയിലത്ത് ക്ഷീണിച്ച് കിണറിന്റെ കരയ്ക്ക് ഇരിക്കുന്നു. ഇത് മസ്കറ്റിലൂടെ നടക്കുന്നവർക്ക് ആ നേരത്തെ ചൂട് നല്ലോണം മനസ്സിലാവും. ഉച്ചയ്ക്ക് 12 ഒരു പഞ്ചായത്ത് പബ്ലിക് കിണറിന്റെ വാതുക്കൽ യേശു എത്തുന്നു. അതിന് മുകളിൽ ഒരു വാക്കുണ്ട്, 3 വാക്യത്തിൽ ഞാൻ വായിക്കാം. അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്താ അങ്ങനെ എഴുതാൻ കാര്യം? ഒരു യാഥാസ്ഥിതിക യഹൂദൻ, കുടുംബത്ത് ജനിച്ച, തറവാട്ട് ജനിച്ച, അന്തസ്സുള്ള, നല്ല പേരുള്ള, ക്വാളിറ്റിയുള്ള യഹൂദൻ പലസ്തീനാടിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പുണ്യസ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എരുശലമിലേക്ക് പോകുമ്പോൾ, ഈ ശമരിയുടെ പടിക്കൽ എത്തിക്കഴിയുമ്പോൾ വേറെ വഴി പോകും. ശമരിയെ കൂടെ കടക്കൂല, വേറെ വഴി പോയിട്ട് പുഴ കടന്ന് അപ്പുറം ചുറ്റി വന്നിട്ടേ പോകത്തുള്ളൂ. 2 വഴി അധികം നടക്കും. എന്തിന്? ശമരിയിൽ കയറാതിരിക്കാൻ വേണ്ടി. അതെന്താ കാര്യം? ശമരിയ ഒരു മിക്സർ ജനമാണ്, ഒരു ഒരു സമ്മിശ്ര ജാതിയാണ്. അവരുടെ ചരിത്രം വിവരിക്കുന്നില്ല, സമയമില്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇസ്രയേലുമായി ബന്ധമില്ലാതെ ആയിത്തീർന്ന ഗ്രൂപ്പാണിവർ. ഇവരെ ഇസ്രയേൽക്കാർ നിഷിദ്ധരായി കാണുന്നു. തീണ്ടൽ എന്ന വാക്ക് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ കാണുന്നു ഈ ശമരിയര്. വേദപുസ്തകത്തിലില്ലാത്ത കുറെ കാര്യങ്ങൾ യഹൂദന്മാർ എഴുതിയുണ്ടാക്കി. ശമരിയിൽ കൂടെ ആരും കടക്കാൻ പാടില്ല. അപ്പൊ അടുത്തൊരു ചോദ്യം, അഥവാ കടക്കേണ്ടി വന്നാലോ? കടക്കേണ്ടി വന്നാലും അത് ഭൂമിയിൽ ചവിട്ടാതിരുന്നാൽ മതി, വാഹന മൃഗത്തിന്റെ പുറത്തായാൽ മതി, കുഴപ്പമില്ല. അഥവാ ഇറങ്ങേണ്ടി വന്നാലോ? ഇറങ്ങേണ്ടി വന്നാലും അധികം സമയം നിൽക്കാതെ നിയമങ്ങൾ അയച്ചയച്ചു കൊണ്ടുവരണം. അഥവാ നിൽക്കേണ്ടി വന്നാലോ? നിൽക്കേണ്ടി വന്നാലും അവിടെ മനുഷ്യരോട് ആരോടും സംസാരിക്കാതിരിക്കുക. അഥവാ സംസാരിക്കേണ്ടി വന്നാലോ? അഥവാ സംസാരിക്കേണ്ടി വന്നാലും സ്ത്രീകളോട് സംസാരിക്കാതിരിക്കുക. അല്ല, അത് അത്യാവശ്യമായി വന്നാലോ? അങ്ങനെ വന്നാലും ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ എഴുതി വെച്ച നിയമങ്ങളെയെല്ലാം യേശു ഒറ്റ വരവുണ്ടെന്ന് വെട്ട്. സ്തോത്രം. യേശു അതിലെ നടന്നു തന്നെ പോയി. വാഹനമുടത്തിന്റെ പുറത്തൂടെയല്ല, നടന്നുപോയി. നിൽക്കരുതെന്ന് പറഞ്ഞു, നിന്നു. ഇരുന്നു. സംസാരിക്കരുതെന്ന് പറഞ്ഞു, സ്ത്രീയോട് തന്നെ സംസാരിച്ചു. വെള്ളം തന്നെ ചോദിച്ചു. ഇത് നമുക്ക് മനസ്സിലാകുകയില്ല, പക്ഷെ ചമരിയക്കാർക്ക് മനസ്സിലാവും. ഇതൊരു ഖണ്ഡനമാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച പാരമ്പര്യങ്ങളെ യേശു വെട്ടുകയാണ്, യേശു തിരുത്തുകയാണ്. അതെ, മനുഷ്യൻ ഉണ്ടാക്കി വെച്ച മതത്തിന്റേതായ കുറെ മതിലുകളുണ്ട്. അതിനെ വെട്ടി മുറിക്കാനാണ് കർത്താവ് വന്നത്. നമ്മളും കാലക്രമേണ മതിലുകൾ ഉണ്ടാക്കരുത്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വളർന്ന് വളർന്ന് കർത്താവ് ഉദ്ദേശിക്കാത്ത മതിലുകൾ ആരും ഉണ്ടാക്കരുത്. യേശു വന്നത് മതിൽ കെട്ടാനല്ല, മതിൽ ഇടിക്കാനല്ല. സ്തോത്രം. യഹൂദന്മാർക്കിടയിലെ തെറ്റായ കുറെ സങ്കല്പങ്ങളെ യേശു ചുമ്മാ അങ്ങ് വെട്ടി മുറിക്കുക. അവൻ ശമരിയിൽ കൂടെ പോയത് അറിയാതെ വന്നതല്ല, അറിഞ്ഞുകൊണ്ട് വന്നതാണ്. യേശു ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചില ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ബൈബിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. തമാശ തോന്നുന്നു. ഈശോ മിശിഹ ശനിയാഴ്ച തന്നെ രോഗികളെ സൗഖ്യമാക്കുക. 38 കുളത്തിന്റെ കരയിൽ കിടക്കുക ഒരു മനുഷ്യൻ, 38. അതിനിടയിൽ എത്ര തിങ്കളാഴ്ച വന്നു, എത്ര ഞായറാഴ്ച വന്നു, എത്ര ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഒക്കെ വന്നതാ. ഈശോ മിശിഹയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശനിയാഴ്ച ദിവസം തന്നെ അവനെ എഴുന്നേപ്പിച്ചു, കട്ടിലെടുത്ത് നടന്നോളാം. 38 കൂടി നടക്കുന്നല്ലേ, അവൻ നല്ല ഉഷാറായിട്ട് കട്ടിലുമായിട്ട് പോകുമ്പോ ഒരു പുള്ളി കൈകൊട്ടി, ഏ അവിടെ നിന്നേ, ഇന്ന് ശനിയാഴ്ച എന്നറിയാവോ? എന്റെ പൊന്നു സാറേ, ഞാൻ 38 കുളത്തിന്റെ കരയിൽ കിടക്കുക, കലണ്ടർ നോക്കിയിട്ടേ ഇല്ല. എടോ, തന്നോട് തർക്കം പറയാനല്ലേ പറഞ്ഞത്? ശബത്തിൽ നടക്കാൻ പാടില്ല, അപ്പോഴാണോ നീ ചുമടി ചുമന്നോട് നടക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞു? അറെ, ഞാൻ കിടന്ന കാര്യം നിങ്ങൾക്കാർക്ക് ഓർമ്മയില്ലേ? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്നാലേ 38 ഞാൻ കിടന്നോണ്ടായിരുന്നു 1, 2, 3 ഒക്കെ കഴിച്ചോണ്ടിരുന്നത്. ഈ കിടക്കുന്നിടത്ത് തന്നെ എഴുന്നേപ്പിച്ചവൻ എന്നോട് പറഞ്ഞു, കിടക്കെടുത്ത് തല വെച്ചോണ്ട് നട. നിങ്ങൾക്ക് എന്റെ കിടക്ക മാറ്റാൻ കഴിഞ്ഞില്ല, നിങ്ങൾ എന്റെ നടപ്പ് മാറ്റാനാണ് ശ്രമിക്കുന്നത് അല്ലേ? പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൂതോർത്തുകൊള്ളുക, നിന്റെ കിടപ്പ് മാറ്റി നിന്നെ നടത്തിയവന്റെ മുൻപിൽ നീ നന്ദി പറയുവാൻ മറക്കരുത്. ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ആരാധനയ്ക്കായി കെട്ടുകൾ അഴിച്ചവന്റെ മുൻപിൽ നന്ദി പറയാൻ മറക്കരുത്. നന്ദി പറയാം. നന്ദി പറഞ്ഞാൽ ഷർട്ട് ഉടയ്യേല, നന്ദി പറഞ്ഞാൽ പാന്റ് ഉടയ്യേല, നന്ദി പറഞ്ഞാൽ നിന്റെ വാച്ച് പൊട്ടുകയില്ല. എന്റെ രക്ത നീ അഴിച്ചെന്ന സന്തോഷം ഉടുപ്പിച്ചു. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടവര് തന്നെ. രക്തതാൽ ജയം, രക്തതാൽ ജയം, രക്തതാൽ ജയം, രക്തതാൽ ജയം. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രക്ത നീ അഴിച്ചെന്ന സന്തോഷം ഉടുപ്പിച്ചു. എന്തിന്? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച സഭയിൽ ഏതൊരാവശ്യം വന്നാലും ഒരു പിരിവിടുമ്പോ ഒരച്ചായൻ പറയും, പാസ്സേ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, പിരിവ് എത്ര വരുന്നോ ബാക്കി ഞാൻ ഇട്ടോളാം. എന്തൊരാശ്വാസം അങ്ങനെ പറയാൻ വല്ലവരും ഉണ്ടെങ്കിൽ. അങ്ങനെ പറയുന്ന ഒരു അച്ചായനുണ്ട്. ആ അച്ചായന്റെ ആ പിരിവിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്നറിയോ? പുള്ളിക്കാരന്റെ അല്ലേലിയായ ഞാനതിൽ നിന്നൊരു പാഠം പഠിച്ചു. 10 രൂപ പോക്കറ്റിലുള്ളവൻ സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്തോത്രം പറയണം. മനസ്സിലായായിരുന്നു? ഇതിപ്പോ നേരെ തിരിച്ചാ വന്നിരിക്കുന്നത്. ഒരു ഗതിയില്ലാത്തൊരാ സ്തോത്രം പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആക്കരുത്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആക്കരുത്. സ്തോത്രം 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 സ്തോത്രം. നീ 50,000 കാറലാ വന്നെങ്കിൽ 50 സ്തോത്രം പറ. 200,000 കാറലാ വന്നെങ്കിൽ 20,000 സ്തോത്രം പറ. കുറച്ചുകൂടെ കൂടുതലാണെ കുറച്ചുകൂടെ പറയണം. ഇത് ആളുകൾ നേരെ തിരിച്ചിരിക്കുക. സൈക്കിളെ വന്നവരൊക്കെ സ്തോത്രം പറയട്ടെ, ഞങ്ങളിപ്പോ എന്തിനാ അങ്ങനെ പറയുന്നത്? തെറ്റിപ്പോയി, നിനക്ക് തെറ്റിപ്പോയി. നിന്നെ കാറെ വരുത്തത് ദൈവമാണ്, മറക്കണ്ട. അതിന്റെ കഴിവല്ല, 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 കഴിവല്ല. എഴുതി വെച്ചോ, ഡയറിയിൽ എഴുതിയിട്ടോ, നിനക്ക് സ്തുതിപ്പാൻ ധനം തന്നത് ദൈവമാണ്, ദൈവമാണ്, ദൈവമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ഹോളിനകത്ത് കയറിയപ്പോൾ ഈ ദൂതന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഞാനിവിടെ വന്നപ്പോ സഹോദരന്മാരനോട് ചോദിച്ചു, ഏത് വാക്യാന്ന്? ഞാൻ പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീ നന്ദി പറയാൻ മറക്കരുത്, നന്ദി പറയാൻ മറക്കരുത്, നന്ദി പറയാൻ മറക്കരുത്. അത് തന്നെ ഇന്നത്തെ ദൂത് അതിലോട്ട് വരാൻ പോവുക. യേശു മനഃപൂർവ്വം ആണോ ശനിയാഴ്ച തൗക്കി നോക്കിയത്? അതെ. ഒരു കുരുടനെ കണ്ണു തുറന്നു ശനിയാഴ്ച, കുനിഞ്ഞു നിന്ന് വല്യമ്മച്ചയെ ഉയർപ്പിച്ചത് എഴുതേൽപ്പിച്ചത് ഇങ്ങനെയെല്ലാം ശനിയാഴ്ച തന്നെ ചെയ്യുക. എന്തിനാ? ആളുകളൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ, പ്രശ്നം ഉണ്ടാക്കട്ടെ. സ്തോത്രം. ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് ഓർത്തൊന്നും സത്യം മറക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. കർത്താവും പൗലൂസും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. പൗലൂസ് ഒരിക്കൽ ചോദിക്കുക, ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയോ? അതെന്നെ അങ്ങനെ ചോദിക്കുന്നത്. ആരും കല്ലെറിയുന്നില്ല, അതുകൊണ്ടാണ്. സ്തോത്രം. പ്രശ്നം ഒഴിവാക്കൽ സുവിശേഷം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നോ പ്രോബ്ലം ബൈക്ക് എന്ന് പറഞ്ഞൊരു ബൈക്ക് ഇറങ്ങിയുണ്ട്, മുഴുവൻ പ്രോബ്ലം ആയിരുന്നു. അതുപോലെ നോ പ്രോബ്ലം ഗോസ്പതി ഇറക്കിയിട്ടുണ്ട്. വേണ്ട, പ്രോബ്ലം വരട്ടെ. അപ്പോഴാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഉരുങ്ങുന്നത്, അപ്പോഴാണ് ജയിൽ സൂപ്രണ്ട് സ്ഥാനപ്പെടുന്നത്. നീ നോ പ്രോബ്ലം കൊണ്ട് ഇരിക്കും, ആരും സ്ഥാനപ്പെടുത്തുമില്ല. താങ്ക് യു മാസ്റ്റർ. കർത്താവ് ശനിയാഴ്ച തന്നെ സൗഖ്യമാക്കി തീർന്നില്ല. യേശു ഒരു വീട്ടിലിങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ തട്ട് പൊളിക്കുന്ന വെച്ചാൽ കർത്താവ് കർത്താവായതുകൊണ്ട് പിന്നെ ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല. നമ്മളൊക്കെയാണ് യോഗം നിർത്തും. ഇതാരാണ് ഈ മീറ്റിംഗ് ഇടയ്ക്ക് തട്ട് പൊളിക്കുന്നത്? കർത്താവിന് കാര്യം അറിയാം. കർത്താവ് പറഞ്ഞ, ആരും മുകളോട് നോക്കണ്ട, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോളാം പറഞ്ഞു. ഇപ്പോഴും അപ്പോഴും ആരും മുകളോട് നോക്കണ്ട, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ. തട്ട് പൊളിക്കുന്നതിന്റെ കാര്യം ഇച്ചിരി കഴിയുമ്പോൾ പറയാം. മീറ്റിംഗ് നടക്കുന്നതിനിടെ ഈ തട്ട് പൊളിക്കുകയാണെങ്കിൽ നമ്മൾ മീറ്റിംഗ് കേൾക്കും. കർത്താവ് ആയതുകൊണ്ട് ആളുകൾ ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ 2-4 കയറയിൽ ഒരു കട്ടിലിറങ്ങി വരും. ലേരിയ കർത്താവോട് സിമ്പിളായിട്ട് അടവുകൊണ്ട് പറയാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഉടനെ അവർ എഴുന്നേറ്റ് ഒരു ഒറ്റ പോക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ വാതിക്കലിടയിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ വാതിക്കലിടയിലായിരുന്നു. ഇതാണ്ട് കൊടുത്തു തിരിച്ചെങ്ങനെയാണ് ഇട ഉണ്ടായത്? തിരിച്ച് മോളി കൂടിയാണോ പോയെ? സ്തോത്രം. തിരിച്ചു പോയപ്പോ ഇട ഉണ്ടായില്ല, അതിനകത്തൊക്കെ മർമ്മമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഒരു സാക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇടയില്ലാത്തടത്ത് ഇടയുണ്ടാകും. അടഞ്ഞു കിടക്കുന്ന വാതുകൾ തുറക്കും. ഇന്നലെ വരെ നിന്നെ തടഞ്ഞു നിർത്തിയ ശക്തികൾ മാറിപ്പോകും. ജീവന്റെ വ്യാപാരം നിന്നിൽ വ്യാപരിച്ചു കഴിയുമ്പോ. അതല്ല ദൂത്, ദൂത് അതിനകത്ത് വേറെയാണ്. അവിടെ നിന്ന് ഒരു 2-3 പേര് ചെവി ചോദിക്കുക, അല്ല നമ്മൾ ഈ ആളെ കെട്ടിച്ചോന്ന് ഇവിടെ കൊണ്ടുവന്നത് പാപമോചിക്കാനാണോ രോഗം മാറ്റാനാണോ? രോഗം മാറ്റാൻ. അപ്പൊ ഈ പുള്ളി എന്നാ പറഞ്ഞ്? പാപമോചിക്കട്ടെ. പതുക്കെയാ പറഞ്ഞു, നേരെ പറയാൻ ധൈര്യമില്ലല്ലോ. ഉടനെ കർത്താവ് വേണമെന്നുണ്ട് കൈകൊട്ടി. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം പറഞ്ഞു, അല്ല പാപം മോചിച്ചത് എന്തിനാന്നാ ഞങ്ങൾ ചോദിച്ചു. ഉടനെ യേശു, സോറി, രോഗം മാറട്ടെ എന്ന് പറയാൻ വന്നപ്പം പാപം മാറട്ടെ എന്നായി പോയതാ, ക്ഷമിക്കണം എന്നാണോ പറഞ്ഞത്? അല്ല സഹോദരങ്ങളെ, രോഗം മാറ്റലല്ല എന്റെ ബിസിനസ്. തെറ്റിദ്ധരിച്ചോ ഞാൻ പറഞ്ഞത്? തെറ്റിദ്ധരിച്ചോ? രോഗം മാറ്റുകയല്ലെന്നല്ല, അതല്ല എന്റെ മെയിൻ ബിസിനസ്. ഞാൻ പാപം മോചിക്കാനാ വന്നത്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഞാൻ പർപ്പസിലി ഉപയോഗിച്ച വാക്കാത്. അടുത്ത കർത്താവിന് ഒന്നുകൂടെ ചോദിക്കണമെന്നൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ എന്ത് പറഞ്ഞാൽ എന്നാ രോഗം മാറിയില്ലേ? ഇത് രോഗം ഞാൻ മാറ്റിയാൽ പിന്നെ പാപം മാറ്റാൻ വേറെ മെനക്കെടണം. ഇത് പാപം മാറ്റിയാൽ രോഗം കൂടെ മാറിക്കോളൂ. ഇന്ന് രാത്രി നിനക്ക് രോഗശാന്തി വേണോ? പാപശാന്തി വേണോ? ഇന്ന് രാത്രി നിനക്ക് അത്ഭുതം വേണോ? ദൈവരൂപം വേണോ? ഏൽപ്പിച്ചു കൊടുക്കുക. പാപമോചനത്തിനകത്ത് രോഗശാന്തിയുണ്ട്, പാപമോചനത്തിനകത്ത് സൗഖ്യമുണ്ട്, പാപമോചനത്തിനകത്ത് വിടുതലുണ്ട്, പാപമോചനത്തിനകത്ത് സമാധാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ പാരസെറ്റമോൾ കഴിച്ചാൽ തലവേദന മാറും, പക്ഷെ പാപം മാറുന്ന ഒരു ഗുളിക ഇവിടെയില്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ രോഗശാന്തി അനുഭവിക്കുന്നു, ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്നു. പക്ഷേ യേശുവിനെ നിങ്ങൾ കൊച്ചാക്കരുത്. 10 ദിവസത്തെ സുവിശേഷയോഗം നടന്നിട്ട് രോഗശാന്തി മാത്രം പ്രസംഗിച്ചെങ്കിൽ യേശുവിനെ അപമാനിക്കുകയായിരുന്നു. യേശു അതിനുവേണ്ടിയല്ല ലോകത്തിൽ വന്നത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആമേൻ. നമ്മുടെ വിഷയം ശബരിമലയിൽ കൂടെ കടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിലെ സാധാരണക്കാർ കടക്കൂല, പർപ്പസിൽ കടന്നതാ. ആരെങ്കിലും ചോദിക്കാണ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കടക്കുക മാത്രമല്ല അവിടുത്തെ കാര്യം ചെയ്തു. വായിച്ചു വാക്യം 7.
ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്ന് യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു.
ശ്രദ്ധിക്കൂ, യേശു വഴി നടന്ന് ക്ഷീണിച്ചു എന്ന് തന്നെ വസ്തുതയിൽ എഴുതിയിട്ടുണ്ട്. യേശു ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷീണിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ദൈവപുത്രൻ പൂർണ്ണ മനുഷ്യനും കൂടിയാണ്. അവന് ദാഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദാഹിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അവൻ പൂർണ്ണ മനുഷ്യനും കൂടിയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് യേശു മഹാസമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയാതിരിക്കരുത്. അവൻ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. നിങ്ങൾ നന്നായി ധ്യാനിക്കുക. ദൈവത്തിൽ നന്നായി ക്ഷീണിച്ചു. എന്തിനാ അത് വായിക്കുന്നതെന്ന് അറിയാവോ? നിന്റെ ക്ഷീണം അവനറിയാം. നിന്റെ ക്ഷീണം അവനറിയാം. നിരാധനം നിന്റെ ക്ഷീണം അവനറിയാം. അതൊരു പക്ഷെ പാസ്റ്റർക്ക് മനസ്സിലാവില്ല, അടുത്തിരിക്കുന്ന സഹോദരൻ മനസ്സിലാവില്ല, ഭാര്യയുടെ ക്ഷീണം ഭർത്താവിന് മനസ്സിലാവില്ല, ഭർത്താവിന്റെ ക്ഷീണം ഭാര്യയ്ക്ക് മനസ്സിലാവില്ല, അപ്പന്റെ അമ്മയുടെ മക്കളെ ഒന്നും അറിയത്തില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അവൻ ക്ഷീണിച്ചിരുന്നു. അതെ, അവന് ഗൾഫ് നാടുകളിലെ ചൂടറിയാമെന്ന് മനസ്സിലാക്കിയാൽ നല്ലതല്ലേ? കഠിന ജോലി ചെയ്യുന്ന സഹോദര, ക്ഷീണമറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സഹോദരം, ക്ഷീണമറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കേട്ടുകേഴിവിയെല്ലാം അവൻ അനുഭവിച്ചിട്ടുണ്ട് ശരീരത്തിൽ. സ്തോത്രം. അവനോട് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. ശബരിമല സ്ത്രീ വെള്ളം കോരാൻ വന്നു. യേശു ഈ സ്ത്രീയെ പ്രതീക്ഷിച്ച് തന്നെ അവിടെ ഇരിക്കുന്നു. അതൊന്നും അവക്കറിയില്ല വെള്ളം കോരാൻ വന്നു. അവിടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കർത്താവിന് നന്നായിട്ട് വെള്ളം കോരാൻ വന്നു. കർത്താവ് ഒരു വലിയ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ വിഷയം എടുത്തിടുക. പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് കർത്താവാണ് ഏറ്റവും നല്ല മാതൃക. കർത്താവ് ഉടനെ എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു വെള്ളം തരാമോ എന്ന് ചോദിച്ചു. വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൽ ആരും പറയാത്ത മറുപടി ആളുകൾ ഒന്നെങ്കിൽ വെള്ളം ഇല്ലെന്ന് പറയും, അല്ലെങ്കിൽ വെള്ളത്തിന് വില തരണമെന്ന് പറയും. ഇവിടെ നല്ല വിലയില്ലേ ഇവിടെ പച്ചവെള്ളത്തിന്? അതുപോലെ നമുക്ക് കണക്ക് കൂട്ടാം. വില തരണം സാറേ എന്ന് പറയാം. ഇതൊന്നും അല്ല പുള്ളി പറയുന്നത്, വെള്ളവും തരാം, വെള്ളത്തിന് വിലയും വേണ്ട. പ്രശ്നം എന്നറിയോ? ഞാൻ നിനക്ക് വെള്ളം തന്നാ ഞാനും നരകത്തിൽ പോവും, നീയും നരകത്തിൽ പോവും. ഞങ്ങളുടെ മതം അങ്ങനെയാ പഠിപ്പിക്കും. ഓ, അങ്ങനെയാണെങ്കിൽ ആ മതത്തിൽ നിന്ന് രാജിവെക്കുക. ഈ മതം എന്താ പറയുന്നത് തിരിച്ചു ചോദിക്കാൻ പേടിയാ ആളുകൾക്ക്. ഒന്നും തിരിച്ചു ചോദിക്കാൻ മേലെ. ഇവള് പറയുന്നത് നീ വെള്ളം ചോദിക്കുന്നു, പക്ഷേ ജാതി നിനക്കറിയാവോ? നീ യഹൂദന്, ഞാൻ ശബരിമലക്കാരിയ, എന്നോട് വെള്ളം ചോദിക്കാൻ പാടില്ല. നീ എന്ത് മണ്ടത്തരായി പറയുന്നു? അങ്ങനെ വെള്ളം ചോദിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അങ്ങനെ നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവള് പറഞ്ഞ ഫിലോസഫി ഇതാണ്, അല്ലയോ യേശുവേ, അല്ലെങ്കിൽ യഹൂദനെ, നീ വെള്ളം കുടിക്കാതെ ഇവിടെ നാവ് വരണ്ട് മരിക്കുമ്പോ നീ സ്വർഗത്തിൽ പോകും. നിനക്ക് വെള്ളം തരാതെ ഞാൻ പിടിച്ചു നിൽക്കുമ്പോ ഞാനും സ്വർഗത്തിൽ പോകും. അഥവാ ഞാൻ നിനക്ക് വെള്ളം തന്ന് നിന്റെ ജീവൻ രക്ഷിച്ച രണ്ടിന്റെയും കാര്യം പോക്കാം. ഓ, ഇതെന്തൊരു മതമാണ്! ഇതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് അധികാരമില്ലാതെ പോയല്ലോ. യേശു അവളുടെ ഈ വേദശാസ്ത്രം പറഞ്ഞപ്പോ, നീ യഹൂദനായിരിക്കെ ശബരിമലക്കാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശബരിമലക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. പല കാര്യങ്ങൾ അതിനകത്ത് അവൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന്, യേശുവിന് ജാതി അറിയാൻ മേല. എന്നാൽ എനിക്ക് മനസ്സിലായി നീ യഹൂദനാണ്. ഞാൻ ശബരിയകാരിയാണോ നിനക്ക് മനസ്സിലായില്ല, മനസ്സിലായി നീ ചോദിക്കൂല. രണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കഷ്ടമുണ്ടെന്നുള്ള കാര്യം നിനക്കറിയില്ല, നിനക്ക് നാടിന്റെ നിലവാരം അറിയില്ല, നീ പരദേശിയാണ്. ഏ, ഇവിടെ ചില നിയമങ്ങളും നാട്ടുനടപ്പൊക്കെ ഉണ്ട്, നീ എവിടുന്ന് വന്നയാളാ, നിനക്കിതൊന്നും അറിയില്ല, എനിക്ക് ഇതൊക്കെ അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിനക്ക് പല കാര്യങ്ങളും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞുതരാമെന്നാണ് അവൾ പറഞ്ഞതിന്റെ താല്പര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ആരും ചോദിക്കില്ല, പുരുഷന്മാരോടും മിണ്ടാൻ പാടില്ലെന്ന് എഴുതി വെച്ചിടത്ത് നീ സ്ത്രീയോട് മിണ്ടുന്നു, ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിടത്ത് നീ വെള്ളം ചോദിച്ചു, നിൽക്കരുതെന്ന് പറഞ്ഞിടത്ത് നീ ഇരുന്നു. ഏതായാലും പറ്റിയത് പറ്റി, വേഗം സ്ഥലം വിട്ടോളാനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ ആകത്തുക ഇതാണ്, നിനക്ക് പല കാര്യം അറിയില്ല, അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം. വെള്ളം തരൂല്ല, അറിവ് പറഞ്ഞുതരാം. ഉടനെ യേശു പറഞ്ഞ മറുപടിയാണ് നമ്മുടെ പ്രസംഗ വിഷയം. പത്താം വാക്യം ഒന്നോട് വായിച്ചാട്ട്.
നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
സ്തോത്രം. എനിക്കോ പല കാര്യങ്ങളും അറിയാൻ മേലെന്നാണല്ലോ നീ ധരിച്ചിരിക്കുന്നത്, എന്നാൽ നിനക്കറിയാൻ മേലാത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഒന്ന്, പത്താം വാക്യം മനഃപ്പാഠമാക്കിക്കോണം, ഹൃദയത്തിൽ എഴുതിക്കോണം, തിരിച്ചിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ കാണാപ്പാഠം പറഞ്ഞുകൊണ്ട് പോകണം, ബൈ ഹാർട്ട് എന്ന് എഴുതിയിടുക. എന്താണ് ആ വാക്യം? അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും. യേശുവിന് അറിയാൻ പാടില്ലാത്ത പോലെ കാര്യങ്ങൾ യേശുവിനെ പഠിപ്പിക്കാൻ ശമര്യസ്ത്രീ ശ്രമിച്ചപ്പോൾ യേശു മിണ്ടാതിരുന്നേച്ച് ഓക്കെ, അതിനൊന്നും മറുപടി ഇപ്പൊ ഞാൻ പറയുന്നില്ല, പക്ഷെ നീ ചില കാര്യങ്ങൾ അറിയണം. ഒന്ന്, നീ ആരാണെന്ന് നീ അറിയണം. രണ്ട്, ഞാൻ ആരാണെന്ന് നീ അറിയണം. മൂന്ന്, നിന്റെ യഥാർത്ഥ ആവശ്യം നീ അറിയണം. ഈ മൂന്ന് കാര്യം ആ വാക്കിനാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ് അറിയേണ്ടാത്തതൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ് ഈ അറിയേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആളുകൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യം അറിയാം, പക്ഷെ അറിയേണ്ടത് അറിയില്ല, അറിയേണ്ടത് അറിയില്ല. അതിനുവേണ്ടി വളരെ പഴക്കം ചെന്നൊരു ഉദാഹരണമുണ്ട്, ദേവദാസന്മാര് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പറഞ്ഞു പഴകിയ ഒരു ഉദാഹരണമുണ്ട്. അതായത് മലയാളം കുറേശ്ശേ പറഞ്ഞു പഠിച്ച ഒരു സായിപ്പ് വള്ളത്തെ കയറിയെന്നാണ് കഥ. വള്ളം തുഴയുന്ന പുള്ളിക്കാരൻ സായിപ്പിനോട് കുറേശ്ശേ ഇംഗ്ലീഷും മലയാളം കൂടെ ഒക്കെ കൂട്ടി വർത്തമാനം പറയാൻ തുടങ്ങി. വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോ സായിപ്പ് ചോദിച്ചു, നിനക്ക് ഈ തൊഴിലിന് സൈക്കോളജി അല്പം പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്, കാരണം ആളുകളെ ഇങ്ങനെ വള്ളത്തെ കയറ്റി അക്കരയിൽ കടത്തുമ്പോൾ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കും നല്ലതാണ്, സൈക്കോളജി സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. വള്ളക്കാരൻ പറഞ്ഞു, സാറേ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, സമയം കിട്ടിയില്ല, ഉപജീവന പ്രശ്നമല്ലേ. ഓക്കെ, സോഷ്യോളജിയോ? അതും വലിയ പിടിയില്ല. ഇങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ചുഴിയിൽ വള്ളം പെടുകയും വള്ളം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് വള്ളക്കാരൻ സായിപ്പിനോട് ചോദിച്ചു, സായിപ്പ് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, നീന്തോളജി സംബന്ധിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും സായിപ്പ് വെള്ളം കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. സായിപ്പിന് ഒരുപാട് ഓളജി അറിയാം, പക്ഷെ വേണ്ടതറിയില്ല, വേണ്ടതറിയില്ല, അറിയേണ്ടതറിയാതെ ഒരുപാട് കാര്യം അറിഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല സുഹൃത്തെ. സ്തോത്രം. നക്ഷത്രം എണ്ണാനറിയാമായിരിക്കും. ഇന്നാളൊരു പുള്ളി പി എച്ച് ഡി എടുത്തിരിക്കുന്നു പായലിനെ കുറിച്ച്. പായല്, പായല് വളരെ നല്ല കാര്യമാണ്, പുള്ളിക്ക് അത് ഒഴിച്ച് വേറൊന്നും അറിയാൻ മേലെന്നുള്ള സത്യം. സ്തോത്രം. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിയാണോ? അതാ ബുദ്ധി, അതാ ബുദ്ധി. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതിന് ഇത്ര ബുദ്ധി വല്ലതും വേണോ? അതാണ് ബുദ്ധി. ബുദ്ധിമാന്റെ ലക്ഷണം അവൻ മേലോട്ട് നോക്കുന്നുള്ളതാണ്. സ്തോത്രം. 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 അറിയേണ്ടത് അറിയില്ല, അറിയേണ്ടാത്ത ഒരുപാട് കാര്യം ഇവക്ക് അറിയാം. ഇവക്ക് വെള്ളം കൊടുക്കേണ്ടത് ഏതൊക്കെ ജാതിക്കാർക്കാണെന്ന് അറിയാം. യഹൂദനെ കണ്ടാ തിരിച്ചറിയാം. എങ്ങനെ യഹൂദനാണെന്ന് അറിഞ്ഞത്? വേഷം കണ്ട് മനസ്സിലായി. ഞാൻ പുസ്തകത്തിലുള്ളതാ പറയുന്നത്. ഈ സ്ത്രീ യേശുവിനെ കണ്ട വഴി പറയാ, നീ ഒരു യഹൂദനായിരിക്കെ. എങ്ങനെ മനസ്സിലാക്കി? വേഷത്തിൽ നിന്ന് മനസ്സിലായി. അതൊക്കെ കഴിഞ്ഞ് കാലം ഇന്ന് ഒരുപാട് പുരോഗമിച്ചു. ഇന്ന് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേഷത്തിൽ നിന്ന് അറിയാൻ ഒക്കൂല. അന്ന് യഹൂദനാണോ ശബരിനാണോ എന്ന് വസ്ത്രത്തിൽ നിന്ന് അറിയാമായിരുന്നു. തിരിച്ചറിയാൻ മേലാത്തൊരു കാലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. സാരയില്ല, നീ ഒരു യഹൂദൻ. അവൾക്ക് അത്രയും അറിയാം, അവൾക്ക് ഒരുപാട് കാര്യം അറിയാം. പക്ഷെ യേശു അവളോട് പറയാ, നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ ദാനം. നമ്മൾ ഇന്ന് രാത്രി മെസ്സേജിന്റെ പ്രധാന ഭാഗത്തേക്ക്, നീ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം നീ ദൈവത്തിന്റെ ദാനം അറിയണം. അതെന്താ അവിടെ കൊണ്ടേ ആ വാക്യം അങ്ങനെ ചേർക്കാൻ കാര്യം? വെള്ളം കുടിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ യേശു എന്താ പത്താം വാക്യം അങ്ങനെ പറഞ്ഞ് തർജ്ജമ പശുവാണോ? അല്ല, ഈ റെഡ് ലെറ്റർ ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ ഉണ്ട്, അതിനകത്ത് ഈശോ മിശിഹ പറഞ്ഞതെല്ലാം ചുവന്ന മഷിയാണ്. ഈ നാലാം അധ്യായത്തിനകത്ത് ചുമന്നമഷി വരുന്ന കുറെ വാക്കുകളുണ്ട്. അതിലൊന്നാണ് പത്താം വാക്യം. നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിയണം. ഒരു മനുഷ്യൻ ആദ്യം അറിയേണ്ട കാര്യം ദൈവത്തിന്റെ ദാനത്തെ കുറിച്ചാണ്. ഇന്ന് രാത്രിയിലെ സന്ദേശം ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ അറിയേണ്ടതിലേക്കും വലിയ കാര്യം ദൈവത്തിന്റെ ദാനം. ഇന്ന് രാത്രിയിൽ ദാനം അനുഭവിക്കാത്ത എത്ര പേരുണ്ട്? നിങ്ങൾ ഈ വാക്യം ഗ്രഹിച്ചാലേ ഈ മെസ്സേജ് ഗ്രഹിക്കാൻ ഒക്കൂ. നമ്മൾ സാധാരണ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് എപ്പോഴും വായിച്ചിട്ടുണ്ടോ ഈ വാക്യം? ഇത് അത്ര പെട്ടെന്ന് സന്തോഷിപ്പിക്കില്ല, കാരണം മനസ്സിലാവൂല. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിയണം. നീ അറിയേണ്ടത് ഒന്ന്, നീ ആരാണെന്ന് നീ അറിയണം. നീ ആരാണ്? നീ ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ഈ ലൈഫ് വെറുതെ കിട്ടിയതാ? നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാ? നീ ഇന്ന് ജീവിച്ചിരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാ. നിന്റെ മൂക്കിലോട്ട് ശ്വാസമൂതിയ ആളാണ് ഇപ്പൊ ഈ വെള്ളം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആമേൻ. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ഒരാൾക്ക് ഒരു ചെറിയ നെഞ്ചുവേദന വന്നിരിക്കട്ടെ. നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഒരു ട്യൂബ് കൊണ്ട് മൂക്കി പിടിപ്പിക്കുന്നു, ഒരു സിലിണ്ടർ എടുത്തു വെക്കുന്നു, സിലിണ്ടർ എടുത്തു വെക്കുന്നു. നേരം വെളുക്കുമ്പോൾ 550 രൂപയുടെ ഒരു ബില്ല് തരുന്നു. എന്തിനാ സാറേ? ശ്വാസം വലിച്ച ചാർജ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഞാൻ പഴയ കണക്കാ പറഞ്ഞത്. അറിയാവുന്നവരോട് ചോദിച്ച് നിങ്ങൾ എന്റെ ചാർജ് മനസ്സിലാക്കിക്കോണം. 24 മണിക്കൂർ ശ്വാസം വലിക്കാൻ എത്ര രൂപ വേണമെന്ന് ഡോക്ടറോട് ചോദിച്ചാൽ പറയും. അങ്ങനെയാണെങ്കിൽ 62 വയസ്സുവരെ ശ്വാസം വലിച്ചവര് എത്ര രൂപ ബില്ലടിക്കണം? 45 വയസ്സുവരെ വലിച്ചവര്, 35-കാര് 25-കാര് ഒക്കെ ബില്ലടക്കണം. ഒരു ബില്ല് ഇന്ന് രാത്രി തന്നാൽ ബില്ല് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീണിരിക്കും. അത്ര വലിയ തുകയായിരിക്കും. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി FD ഇട്ടതൊന്നും ഒന്നുമില്ല, ശ്വാസം വലിച്ചതിന്റെ ഇല്ല. വെറുതെ നമ്മുടെ വെറും സങ്കല്പങ്ങളാ അതൊക്കെ, കാരണം അത്ര കോസ്റ്റ്ലി ആയി സാധനം. അത് ഫ്രീ ആയിട്ട് തരിക. നീ ദൈവത്തിന്റെ ദാനം അറിയണം. വെള്ളം തരാൻ പറ്റൂലെന്ന് പറഞ്ഞ പെങ്കൊച്ചിനോടായി പറയുന്നേ. പ്രൈസ് ദ ലോർഡ്. വെള്ളം ഈശോമശിഹായ്ക്ക് വെള്ളം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പെങ്കൊച്ചിനോടായി പറയുന്നേ. കുഞ്ഞെ, നീ ശ്വാസം വലിക്കുന്നത് എന്റെ ദാനം കൊണ്ടാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഒരുപാട് കാര്യമൊക്കെ അറിയാം, പക്ഷെ നിനക്ക് അറിയേണ്ടത് അറിയില്ല. ശ്വാസം ഇത് വെറുതെ കിട്ടുന്നതായ കാരണം വല്ല കണക്ക് വെച്ചാണോ വലിക്കുന്നത്? ചുമ്മാ വലിക്കുക. അതിൽ തന്നെ ചിലർ വല്ലാതെ പാടുപെട്ട് വലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയറ് കെട്ടി ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചോണ്ടൊക്കെ വലിക്കുന്നു. അപ്പൊ പിള്ളേര് കണ്ടുവച്ച് ചിരിക്കുകയാണ്, നമ്മൾ ഈസിയായിട്ട് വലിക്കുന്നു. ഈ പുള്ളി അതിന് ഇത്രയും പറഞ്ഞ് ചാകാൻ തുടങ്ങുന്നു വലി. ഞാൻ നാടൻ മലയാളത്തിൽ ചോദിക്കുക, കുഞ്ഞേ നിനക്ക് ദൈവം തമ്പുരാൻ ഫ്രീ ആയിട്ട് വലിക്കാൻ നിന്റെ ശ്വാസകോശത്തിന് ആരോഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതില്ലാത്തതുകൊണ്ട് അയാൾ ഈ കയറെ പിടിച്ച് വലിക്കും. നീ അതെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തുതി. നീ അതെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തുതി. നീ ദൈവത്തിന്റെ ദാനം അറിയണം. സ്തോത്രം. കറണ്ട് ചാർജ് ഭയങ്കര പ്രശ്നമാണ് നാട്ടില്, വളരെ കൂടുതലാണ്. എത്ര മണിക്കൂറിന്റെ ആ സാറേ ഇത്? ഈ രാത്രി വെട്ടം കാണുന്നതിന്റെ. അപ്പൊ പകല് വെട്ടം കാണുന്നതിന്റെയോ? അല്ല, അതിന്റെ ഞങ്ങൾ കണക്കി കൂട്ടിയിട്ടില്ല. അതിന് ചെലവില്ലേ? ഉണ്ട്. അതിന് സർക്കാർ കാര്യമായതുകൊണ്ടല്ലേ തമ്പുരാൻ തരുന്ന വെട്ടത്തിന്റെ വില നിങ്ങൾ അറിഞ്ഞിട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ടെലിഫോൺ ചാർജോ? നാട്ടിലോട്ടൊന്ന് വിളിച്ചേച്ച് 2 വാക്ക് പറഞ്ഞേച്ച് നോക്കുമ്പോൾ 500 രൂപ ആവും അല്ലേ? അപ്പൊ സ്വർഗത്തിലോട്ട് വിളിക്കുന്നതിന്റെയോ? പ്രൈസല്ലോ, പ്രൈസല്ലോ. ആ വിളിക്കുന്നവർക്കല്ലേ ഉള്ളു ഉപദേശി, അല്ലാത്തവർക്കില്ലല്ലോ. അല്ലേ, വിളിക്കുന്നവരോട് ചോദിക്കണം. ഈ നാട്ടിലോട്ട് വിളിക്കുമ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ചാണ് സംസാരിക്കുന്നത്. സ്വർഗത്തിലോട്ട് അങ്ങനെ വല്ലതും ആണോ? 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അങ്ങ് സംസാരിക്കല്ലേ. അതിന് ബില്ല് തന്നാലും ഹാലേരിയ. ഇനി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ധ്യാനിച്ചിട്ടുണ്ട്. ഈ SDD ISD ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ട്രങ്കായിരുന്നു, ട്രങ്ക് ബുക്ക് ചെയ്യുക. നമ്മൾ എക്സ്ചേഞ്ചിലോട്ട് വിളിക്കും, സാറേ ഞങ്ങളുടെ അമേരിക്കയിലുള്ള കുഞ്ഞുഞ്ഞമ്മയുടെ നമ്പർ ഒന്ന് എഴുതിക്കും, 38 48 68 28 ഒന്ന് എഴുതിക്കും. ആ ഒന്ന് ബുക്ക് ചെയ്ത് തരണേ. ആ തരാം, വെയിറ്റ് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞ്, 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കും, സാറേ എന്റെ ഒരു നമ്പറുണ്ട്. വെയിറ്റ് ചെയ്യും, ലൈൻ മുഴുവൻ ബിസിയാണ്. പിന്നെയും വെയിറ്റ് ചെയ്തു. ഇങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടി. ഇങ്ങേരുടെ വഴി കൂടിയാ പോണേ, വേറൊരാളുടെ കെയർ ഓഫിലാ പോണേ. ഈ ISD ലൈൻ ആയതോടുകൂടെ ഇപ്പൊ ട്രങ്ക് വിളിക്കുന്നില്ല, ആരെ വിളിക്കുന്നില്ല, നേരിട്ട് പിള്ളേർ കുഞ്ഞിനാമ്മ നേരിട്ടങ്ങ് വിളിക്കുക. ഇതാണ് ക്രൂശ് കൊണ്ട് സാധിച്ചത്. ആരുടെ കെയർ ഓഫിൽ ഇപ്പൊ വിളിക്കേണ്ട? ഔസേ പുണ്യാളിനെ, പത്രോസ് ലീഗ, തോമാസ് ലീഗ, ഇവരെ ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്തൊന്നും പറയണ്ട. നേരിട്ട് പറയാനൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതിന് കാശും കൊടുക്കണ്ട, വഴിപാടൊന്നും കൊടുക്കണ്ട. നേരിട്ട് വിളിക്കാം കേട്ടോ, നേരിട്ട് വിളിക്കാം. ലൈൻ വന്നത് അറിഞ്ഞോ? നേരിട്ട് വിളിക്കാം, നേരിട്ട് വിളിക്കാം. ഡയറക്ട് കോൾ സംവിധാനം വന്നിട്ടുണ്ട്. ആർക്കും വിളിക്കാം, എപ്പോഴും വിളിക്കാം, എവിടെ വെച്ച് വിളിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിളിക്കാം, എയർപോർട്ടിൽ വെച്ച് വിളിക്കാം. എപ്പോ വിളിച്ചാലും ഉത്തരം തരും. സ്തോത്രം. നീ ദൈവത്തിന്റെ ദാനം അറിയണം, നീ ദൈവത്തിന്റെ ദാനം അറിയണം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാല് എന്തെല്ലാം കാര്യമുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. അഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയ ഇന്ത്യ ടുഡേ എന്ന മാസികത്തെ ഞാൻ വായിച്ചു. ഒരു കുടുംബം സാമ്പത്തിക ബാധ്യത നിമിത്തം ഒരു കണ്ണെടുത്ത് വിറ്റു. ഭർത്താവ് ഒരു കണ്ണെടുത്ത് വിറ്റു, 2.5 ലക്ഷം രൂപ കിട്ടി. ഭാര്യ ഒരു വൃക്ക എടുത്ത് വിറ്റു, 2 ലക്ഷം രൂപ കിട്ടി. അപ്പൊ രണ്ടും കൂടെ 4.5 ലക്ഷം രൂപ ആകും. അപ്പൊ എത്ര ലക്ഷത്തിന് മുതലും കൊണ്ടായി നടക്കുന്നത്? ഈ വെയിൽ കൊണ്ട് എത്ര ലക്ഷത്തിന് മുതലായി ഓരോരുത്തരും ഈ ഇരിക്കുന്നത്? സ്തോത്രം. നീ ദൈവത്തിന്റെ ദാനമാണ്. ഡോക്ടർമാരെന്തെങ്കിലുമൊക്കെ പുതുതായിട്ടൊക്കെ വെച്ചു തരുമെങ്കിലും തമ്പുരാൻ തന്നതിന്റെ അത്രയും പറ്റുകയില്ല. ഇല്ല, പല്ലൊക്കെ മാറി വെച്ചു തരും. അത് ചിരിക്കാൻ കൊള്ളാവുന്ന പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. സൂക്ഷിച്ച് ചിരിച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടായിട്ട് വേണം. നിർത്തിയില്ലാത്തതുകൊണ്ട് വെക്കുന്നതേ ഉള്ളൂ. ദൈവം തന്നതിനായിട്ട് സ്തോത്രം. അയ്യോ, നീ ദൈവത്തിന്റെ ദാനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നീ ദൈവത്തിന്റെ ദാനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു സ്ഥലത്ത് യോഗത്തിലിരിക്കുമ്പോൾ, യോഗം പ്രസംഗം തീരാറായി, ഒട്ടുമിലത്തെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചെരുപ്പ് തപ്പി എടുക്കുന്നു. എനിക്ക് മനസ്സിലായില്ല, ഞാൻ അവിടെ 2 ദിവസം പ്രസംഗിക്കുന്നു. ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഇതന്നെ യോഗം തീരുന്നതിന് മുമ്പ് ചെരുപ്പ് തപ്പുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, യോഗം തീരുമ്പോൾ ചെരുപ്പ് കാണുകയല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പിറ്റരാത്രി ഞാൻ പറഞ്ഞു, പ്രസംഗത്തിനിടയ്ക്ക് ആരും ചെരുപ്പ് തപ്പരുത്, ചെരുപ്പേ കൊണ്ടുപോകൂ, കാല് കൊണ്ടുപോകില്ല. നിങ്ങളുടെ കാല് യോഗം കഴിയുമ്പോ ഇല്ലെങ്കിൽ എന്നെ എടുക്കും. കാലിനായിട്ട് സ്തോത്രം ചെയ്യും. കാലുള്ളതുകൊണ്ടല്ലേ ചെരുപ്പ് ഇടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ വാക്യം വേണേ ബൈബിളിൽ പറയാം, ഉടുപ്പിനേക്കാൾ ശരീരം വിലയേറിയതെന്നുള്ള വാക്യം വെച്ചുകൊണ്ട് ബാക്കി നിങ്ങൾ വ്യാഖ്യാനിക്കണം. ചെരുപ്പിനേക്കാൾ കാല് വിലയേറിയത്, കണ്ണാടിയേക്കാൾ കണ്ണ് വിലയേറിയത്. അങ്ങനെ ഓരോന്നും വ്യാഖ്യാനിച്ചോണം. സ്തോത്രം. ഉടുപ്പ് കാശ് കൊടുത്ത് മേടിച്ചു, ഇടാൻ വരുമ്പോ ശരീരം ഇല്ലെങ്കിലോ? വാച്ച് കാശ് കൊടുത്താൽ കിട്ടും, കിട്ടുന്നത് എവിടാ? പ്രൈസ് ദ ലോർഡ്. ഈ വില കൂടിയതൊക്കെ വെറുതെ തന്നിരിക്കുക, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതെല്ലാം അടിച്ച പെയിന്റ് മാത്രമേ നമ്മുടേതുള്ളൂ, സാധനം തമ്പുരാൻ തന്നതാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സൗന്ദര്യം ദൈവം തന്നതാ, അഴക് ദൈവം തന്നതാ, ആരോഗ്യം ദൈവം തന്നതാ, ഉറക്കം ദൈവം തന്നതാ. ആവശ്യമില്ലാത്ത ഒരുപാട് പെയിന്റ് ഒന്നും വാരി പുരട്ടാതിരിക്കുക, നല്ലത്. ദൈവം തന്നതാണ് സൗന്ദര്യം, മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. നിനക്ക് ഇന്ന് രണ്ടു പേര് പിടിക്കാതെ നടന്ന് ഈ യോഗത്തിന് വരാനിടയായെങ്കിൽ നീ 1000 സ്തോത്രം പറയണം. നിങ്ങൾക്ക് അനേകർ പിടിച്ചു നടത്തുന്നവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഷാജി എന്നാണ് പേര്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ അവന് കാറ് വന്ന് അവിടെ നിർത്തി. എന്റെ മുഖത്തൊരു അടയാളമുണ്ട്, ജന്മന ഉള്ളതാണ്. ആ അടയാളം വെച്ച് അവൻ എന്നെ തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് കാണുക. അവൻ എന്നോട് പറഞ്ഞു, പെന്തിക്കോസുകാരുടെ യോഗത്തിന് ഞാൻ പോവുകയല്ല, എന്നാൽ നിന്റെ ഈ മറു കണ്ടുകൊണ്ട് ഞാൻ നിന്നതാ. ഓ, അങ്ങനെയാട്ടെ, എന്നാൽ ഇത് നിന്നല്ലോ. യോഗം കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, വീട്ടിലൊന്ന് വരാവോ? ഞാൻ പറഞ്ഞു, വരാം. ഉപദേശിമാരെ ഞങ്ങളുടെ വീട്ടിൽ കേറ്റാറില്ല, പക്ഷെ നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് കേറ്റാം. ഓക്കെ. ചെല്ലുന്നു, വീട്ടിൽ കയറുന്നു. നല്ലൊരു വീട്. അവരുടെ ഫ്രണ്ട് റൂമിൽ ഞങ്ങൾ ഇരിക്കുന്നു. വർത്തമാനം പറയുന്നു. അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ഈ മനുഷ്യന് 2 മക്കളുണ്ട്, ഈ ചെറുപ്പക്കാരൻ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഒരു 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞ ശേഷം ദുഃഖത്തോടെ എന്നോട് പറയാ, ബാബു എനിക്കൊരു മോനില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ. പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ പിന്നെ ഇതോ? അല്ല, അത് പെൺകുട്ടികളല്ലേ. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വകുപ്പില്ലെന്ന്. നിനക്ക് അതുങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് പോലും തോന്നുന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ ആളുകൾക്ക്? ഞാൻ ചോദിച്ചു, ഷാജി ഈ കുഞ്ഞുങ്ങൾ നടക്കാൻ മേലാതെ നീ എടുത്തോണ്ട് നടക്കേണ്ട രോഗമായിരുന്നെങ്കിലോ? ചിത്രശലഭത്തെ പോലെ ഓടി നടക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കണ്ട് നീ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല. അതിനാ ആൺകൊച്ചിനെ കിട്ടാത്ത കാരണം, ആൺകുട്ടിയെ കിട്ടാത്ത കാരണം പെൺകുട്ടിയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ കുട്ടി രോഗിയായി കിടന്നാൽ നീ സ്തുതിക്കേണ്ടി വരും. അവരവരവരുടെ ജീവിതത്തിൽ എഴുതി കിട്ടും.
നിനക്ക് ലഭിച്ചതിന് നീ നന്ദി പറഞ്ഞിട്ടില്ല, എന്നിട്ടല്ലേ ലഭിക്കാത്തതിന് നീ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലഭിച്ചതിന് നന്ദി പറയാത്തവൻ ലഭിക്കാത്തതിന് ഇനി ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി, നീ അടുത്ത 1 കൊല്ലം കർത്താവെ ആരോഗ്യമുള്ള എന്റെ പെൺകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം എന്ന് പറ, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് സ്തോത്രം പറ. കർത്താവെ ആരോഗ്യമുള്ള എന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ആരോഗ്യമുള്ള എന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, പഠിക്കാൻ ബുദ്ധിയുള്ള എന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഓടുന്ന കാലും ആരോഗ്യമുള്ള എന്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദി എന്ന് പറ. അപ്പൊ അടുത്തത് തരണം വേണ്ടി ദൈവം തീരുമാനിക്കും. സ്തോത്രം. ഒരു മനുഷ്യൻ പറയുമായിരുന്നു, ഈ സ്കൂള് ഞാൻ പണിയിപ്പിച്ചതാ, ഈ റോഡ് ഞാൻ വെട്ടിച്ചതാ, ഈ റബ്ബർ തോട്ടം മുഴുവൻ ഞാൻ ഉണ്ടാക്കിച്ചതാ, ഈ പാലമൊക്കെ ഞാൻ പണിതാ, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു കാറ്റടിച്ചു, ഒരു 500 റബ്ബർ അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പൊ പുള്ളി ചോദിക്കുക, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ ഒടിച്ചത് മാത്രം ദൈവം അല്ലേ?
വെച്ചതോ? വെച്ചത് ഞാന്. ഓടിച്ചതോ? ഓടിച്ചത് ദൈവം. അതാ ഇങ്ങനെ ഓടിയുന്നത്. പ്രൈസ് തല്ലോ. റോഡ് വെട്ടിച്ചത് ഞാന്, റബ്ബർ വെച്ചത് ഞാന്, കെട്ടിടം പണിതത് ഞാന്, പള്ളിക്കിടം ഉണ്ടാക്കിയത് ഞാന്. ഓടിച്ചത് മാത്രം ദൈവം നമ്പുരാന്റെ തലയിൽ ഇരുന്നോട്ടം. നോ, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാനിത് ചെയ്തെന്ന് പറ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാനിത് ചെയ്തെന്ന് പറ. നീ ദൈവത്തിന്റെ ദാനത്തെ ഓർത്തിന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്ക്. മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവമില്ലെന്ന് ശക്തമായിട്ട് പ്രസംഗിക്കാൻ അവന് കഴിയും. അവൻ തെളിയിക്കും, തെളിയിക്കും. ഫൈനൽ ഇയർ എക്സാമിനേഷന് സമയമായപ്പോൾ അവന്റെ കണ്ണിന് ഭയങ്കര വേദന. വായിക്കാൻ മേല, എഴുതാൻ മേല കണ്ണിൽ കൂടെ വെള്ളം വരിക. മരുന്നൊന്നും എഫക്റ്റ് ആവുന്നില്ല. ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു സുവിശേഷകനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഈ നിരീശ്വരവാദിയായ ഡോക്ടറുടെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, സ്നേഹിത, നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നിരിക്കുകയല്ലേ, ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഉടനെ അവൻ ചോദിക്കുക, നിന്റെ ദൈവം എന്തൊരു ക്രൂരനാടാ. MBBSന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫൈനൽ എക്സാമിന്റെ സമയത്താണോ കണ്ണിന് വേദന വരുത്തുന്നത്? അപ്പൊ മറ്റേ സുഹൃത്ത് ചോദിച്ചു, അല്ല, ദൈവമുണ്ടോ? ദൈവമുണ്ടോ? അവൻ മിണ്ടിയില്ല, കുറെ നേരം മിണ്ടായിരുന്നു. സ്നേഹിത, 22 വയസ്സ് വരെ ഈ കണ്ണ് തന്ന ദൈവത്തിന് നീ നന്ദി പറഞ്ഞില്ല. ഇപ്പൊ കണ്ണിന് വേദന വന്നപ്പോ നീ ദൈവത്തെ കുറ്റം പറയുക. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നീ ഇന്ന് രാത്രി ശ്വാസം വലിച്ചതിന് നന്ദി പറയണം. കണ്ണ് കാണുന്നതിന് നന്ദി പറയണം. ചെവി കേൾക്കുന്നതിന് നന്ദി പറയണം. നടു നിവർന്ന് നിൽക്കുന്നതിന് നന്ദി പറയണം. കാല് കുത്തി എഴുന്നേറ്റ് നിൽക്കുന്നതിന് നന്ദി പറയണം. ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയണം. ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയണം. നമുക്ക് സമയം കുറവാ. നാം അല്പനേരം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി വേർതിരിക്കാൻ പോവുക. എന്താ ഇന്നത്തെ ദൂത്? നീ ദൈവത്തിന്റെ ദാനമറിയണം. 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 ഇന്ന് രാത്രി പരാതിയായിട്ട് വന്ന എത്ര പേരുണ്ട്? അവർക്കൊക്കെ അതൊക്കെയുണ്ട്, ഇവർക്കൊക്കെ ഇതൊക്കെയുണ്ട്, എനിക്കൊന്നുമില്ല. ഞാൻ ഇന്ന് രാത്രി നമ്പറിട്ട് പറയാം. നീ ഒരു 100 കാര്യമെങ്കിലും നന്ദി പറയാനുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഉണ്ട്, ഇപ്പൊ ഉണ്ട്. നന്ദി പറയാം. പലിശ കിടക്കുക, കൂട്ടുപലിശയായിട്ട് കിടക്കുക, അതെടുത്ത് നന്ദി പറ. നന്ദി പറ. ചില ആളുകളുണ്ട് ആരാധനയ്ക്ക് വരുമ്പോഴും മുഖമൊക്കെ വീർപ്പിച്ചു പിടിച്ചിരിക്കുക. ആരെ കാണിക്കാനാ? ആരെ കാണിക്കാനാ? നിനക്ക് ജീവൻ തന്ന ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്ക്, സന്തോഷത്തോടെ സ്തുതിക്ക്. നന്ദി പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ. വേണ്ട, ഈ ഉറക്കമില്ലേ, ഉറക്കം, ഉറക്കത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ യോഗത്തിനിരുന്ന് ഉറങ്ങുന്നവരെ വഴക്ക് പറയാറില്ല. കാരണം ഉറക്കം വരാത്ത എത്ര മനുഷ്യരുണ്ടെന്നുണ്ട്. ഉറക്ക ഗുളിക കഴിച്ച് കഴിച്ച് മയങ്ങുക ആളുകൾ. നമ്മുടെ ആളുകൾക്ക് ഒരു പാട്ട് മതി, അന്നേരം ഉറക്കം വരും. അത് തന്നെ എന്തൊരു ആശ്വാസമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രസംഗം ഒരു ഇച്ചിരി തണുപ്പനായാൽ മതി, അന്നേരം ഉറങ്ങിയിരിക്കും. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇവർക്ക് നോ ടെൻഷൻ. ഉറക്കത്തിന് നന്ദി പറ, ഉറക്കത്തിന്. സോത്രൻ, 2 രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ആശുപത്രി മാറേണ്ടി വരും. സാധാരണ ആശുപത്രി പോലെ 2 രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തിനൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ഈ ഇഷ്ടം പോലെ ഉറക്കാം. എനിക്കൊക്കെ ഈ ബസിന്റെ കമ്പിയെ പിടികിട്ടിയാ ഞാൻ അന്നേരം ഉറക്കും. ഇപ്പൊ ഈ ദിവസങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക, പകല് ഫ്രീ അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുവെഴുത്ത് സംബന്ധിച്ച് വല്ല സംശയമോ പ്രാർത്ഥനയോ കൗൺസിലിംഗോ ഒക്കെ വേണമെങ്കിൽ OP പാസ്റ്റർ പാഴ്സനേജിൽ പകല് മുഴുവൻ ഫ്രീയാ. ഞാൻ നിങ്ങൾക്ക് വന്നാ സംസാരിക്കാം. പ്രൈസ് ദ ലോർഡ്. ആ അപ്പൊ നമുക്ക് ഈ സമയം കൂടെ നോക്കണമല്ലോ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യാ. നീ ദൈവത്തിന്റെ ദാനം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ ദാനത്തെ ഓർത്ത് അല്പം നേരം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്ക് തന്ന ആയുസ്സിന് നന്ദി, എനിക്ക് തന്ന ആരോഗ്യത്തിന് നന്ദി. എല്ലാവരും വാതുറം ദൈവത്തോട് പറഞ്ഞാട്ടെ, ലജ്ജിക്കണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ഒരു ശക്തിയുടെ വ്യാപാരം നമ്മുടെ മധ്യ ഉണ്ടാവും. ആരാധനയിൽ ദൈവശക്തി വെളിപ്പെടും, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ഒരു തീ നമ്മുടെ ഹോളിനകത്ത് കത്താൻ പോവുകയാണ്. ഈ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവും. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചി കെട്ടിയ കെട്ട പൊട്ടി മാറിപ്പോകും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോൾ ബലഹീന ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. കർത്താവെ, ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യം തന്നതിന് സ്തോത്രം, ശബ്ദം തന്നതിന് സ്തോത്രം, മക്കളെ തന്നതിന് സ്തോത്രം, വിദ്യാഭ്യാസം തന്നതിന് സ്തോത്രം, ജോലി തന്നതിന് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്യാം, എല്ലാവരും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുത്തു പോകാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, മടുത്തു പോകാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നിർബന്ധിച്ചിട്ടല്ല, ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. പാട്ട് പാടാതെ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കാം. ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ദൈവാത്മാവേ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ.
കർത്താവേ നീ തന്ന വചനത്തിനായി സ്തോത്ര, നീ തന്ന ആരോഗ്യത്തിനായി സ്തോത്ര, നീ തന്ന സമാധാനത്തിനായി സ്തോത്ര. മസ്കറ്റിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്ര. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൈവാത്മാവേ ഇന്ന് രാത്രി നിന്റെ ജനത്തെ സ്പർശിക്കണമേ. ശ്വാസം വിടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ആരോഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ ഹാർട്ട് ഇന്ന് രാത്രി അനങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ ലങ്സ് ഇന്ന് രാത്രി വർക്ക് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
പല ബന്ധനങ്ങളിൽ ആളുകൾ കുടുങ്ങിയിരിക്കുകയാണ്. ലഭിച്ചതിന് നന്ദി പറയാതെ മുറുമുറുപ്പും പിറുപിറുപ്പും നന്ദികേടുമായി നടക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റുപറയട്ടെ, ഏറ്റുപറയട്ടെ. മുഷിച്ചിലുകൾ ഇന്ന് രാത്രി നമുക്ക് അവസാനിപ്പിക്കാം. പരാതികൾ ഇന്ന് രാത്രി എടുത്തു മാറ്റാം. കർത്താവേ എനിക്ക് നന്ദി പറയാൻ കടപ്പാടുണ്ട്, കുടിശ്ശികയുണ്ട്, പലിശയടക്കം ഞാൻ നന്ദി പറയാമെന്ന് ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ കൈയുയർത്തി പിടിച്ചാട്ടെ. പ്രിയ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പരാതികൾ ഇല്ല കർത്താവേ, ഞങ്ങൾക്ക് പരാതികൾ ഇല്ല കർത്താവേ, ഞങ്ങൾക്ക് പരാതികൾ ഇല്ല. ഞങ്ങൾ അനുഭവിക്കുന്നത് മുഴുവൻ ദാനമാണ്. ശ്വാസം ദൈവത്തിന് ദാനമാണ്, ആയുസ് ദൈവത്തിന് ദാനമാണ്, ആരോഗ്യം ദൈവത്തിന് ദാനമാണ്, ഉദ്യോഗം ദൈവത്തിന് ദാനമാണ്, മക്കൾ ദൈവത്തിന് ദാനമാണ്. നീ ദൈവത്തിന് ദാനം അറിയണമെന്ന് ശമര്യാസ്ത്രീയോട് പറഞ്ഞ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ നന്ദി പറയുന്ന ജനത്തിന് ഇല്ലാത്തത് മടക്കി കൊടുക്കുന്ന ദൈവമാണല്ലോ. ഇപ്പോൾ അവർ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവര് തീരുമാനമെടുക്കുന്നതോടുകൂടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പുതിയ നന്മകൾ, ചില പുതിയ വഴികൾ, ചില പുതിയ അനുഗ്രഹങ്ങൾ ഈ ജനത്തിന്റെ മേൽ വരുവാനാകട്ടെ. രക്തം ജയം. ജോലി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നതോടുകൂടെ ജോലിക്കായി പുതിയ വാതിലുകൾ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നതോടുകൂടെ അടഞ്ഞുകിടന്ന ചില വാതിലുകൾ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നതിനോടുകൂടെ ചില കൃപാവരങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നതോടുകൂടെ സഭയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നതിലോടുകൂടെ രോഗശാന്തി ലഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നതിലൂടെ ജീവന്റെ വ്യാപാരം ശരീരത്തിൽ അയക്കുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ജയം തന്നതിനാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ.